വാരികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കും. ബലവാനായ ദൈവ തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരു സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഒരുങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അതിന്റെ അടിയാരോട് കരുണയെന്ന് വെച്ച് രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്രോതിലെ പല ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് വരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനോദശ്രീ ഞങ്ങളെ രക്ഷിക്കണമേ, രാജ്യ ശക്തിയും മഹത്വന്നേക്കുന്നതിനുള്ളതാവുന്നു. ആമി കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നേത്രങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, അതിന്റെ തരഫലമായ നമ്മുടെ കർത്താവായ ശിശിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള എന്നോടത്രയുമേ നമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മുമ്പ് സമയത്തും ദേവനമ്പുരാനോടെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമി പറിക്കുമോർ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർമ്മ സ്തുതിക്കുന്നു. ഈ സന്ധ്യാനേരം വീണ്ടും തിരുസന്നിധിയിൽ കൂടി വരുവാനും നിന്റെ തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാനും ധ്യാനിക്കുവാനും അവിടുന്ന് അവൻ കൃപയെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളും കരുണയും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. ആയുരാരോഗ്യ സൗഖ്യങ്ങളാൽ ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തി ദയമായ കർത്താവെ, പ്രത്യേകിച്ച് തിരുസന്ധിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം അവിടുന്ന് നൽകണമേ. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് അവിടുന്ന് ആശ്വാസദായകനായിട്ട് കൂടെ ഇരിക്കണമേ. കുടുംബജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നവർ അനേകരുണ്ട് കർത്താവേ, ദൈവകരുണ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയാൽ പാരപ്പെടുന്നവര്, പുറത്തു പറയാൻ സാധിക്കാത്ത വിവിധ വിഷയങ്ങളാൽ ദുഃഖിക്കുന്നവര് കർത്താവേ, എല്ലാവരെയും തിരുമുമ്പാകെ അർപ്പിക്കുകയാണ്. അവിടുത്തെ കരുണയിലല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ആശ്രയിപ്പാനില്ല. എന്റെ പരിശുദ്ധാത്മാവിന്റെ തേജസ്സല്ല ഇപ്പോഴും ഞങ്ങളെല്ലാവരെയും വഴി നടത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. അവരുടെ ജീവിതത്തിന്റെയും ജീവിത മണ്ഡലത്തിന്റെയും ഭവനത്തിന്റെയും പല മേഖലകളിൽ ഇരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്നവര് ദൈവകരുണയാൽ കാത്തു സംരക്ഷിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. അനുഗ്രഹീതമായി ഇതൊക്കെ പഠിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും ചൈതന്യവും ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേ സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ആദ്യമേ തന്നെ ഇത്രയും നാൾ നമ്മുടെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ തന്നെ അത് മ്യൂട്ട് ചെയ്യാനായിട്ട് സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ക്ലാസ് നടക്കുമ്പോൾ ഡയോസിഷൻ സെന്ററിൽ ഇത് മ്യൂട്ട് ചെയ്യാനായിട്ട് സംവിധാനം ഇല്ല, പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് സംബന്ധിക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങളുടെ ഹാൻഡ്സെറ്റ് നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും അത് മ്യൂട്ട് ചെയ്യണം. അത് മ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ വീടുകളിൽ സ്വസ്ഥമായിട്ട് കപ്പ വീക്കുകയും ഇറച്ചിക്കറി വെക്കുകയൊക്കെ ചെയ്യുന്ന സൗണ്ടും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഓടറി ചാടറി കയറി എന്നൊക്കെ പറയുന്ന സൗണ്ടും ഒക്കെ ഒഴിവാക്കി നിങ്ങളൊന്ന് സഹകരിക്കണം. സഹകരിച്ചെങ്കിലേ ഇന്നത്തെ ക്ലാസ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇങ്ങനൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ സ്നേഹത്തോട് അത് വളരെ താഴ്മയോടുകൂടി ഓർപ്പിക്കുന്നു. നിങ്ങൾ ബഹളം വെക്കരുത്, ഒന്ന് രണ്ട് ബഹളം എന്ന് വെച്ചാൽ ഇത് കേൾക്കാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇത് മ്യൂട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് മ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും ഹാൻഡ്സെറ്റ് നിങ്ങൾ മ്യൂട്ട് ചെയ്ത് ഇന്നത്തെ ക്ലാസ്സിനോട് സഹകരിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. ഇത് ഇടയ്ക്ക് ഏതായാലും ഒരു ശബ്ദമൊക്കെ കേൾക്കും, അന്നേരം ഞാൻ ഒന്നുകൂടെ പറഞ്ഞോളാം. ആദ്യമേ തന്നെ അക്കാര്യം ഇപ്പൊ കയറിയേക്കുന്ന എല്ലാവരുടെയും സ്നേഹത്തോട് അത് ഓർപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് അങ്ങനെ സഹകരിക്കണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ഇവിടെ ഈ ക്ലാസ് എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല, ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ക്ലാസ് എടുക്കുന്നത് വേദപുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുക എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം, ഞാൻ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും വളരെ സന്തോഷമുള്ള ധാരാളം കാര്യങ്ങളുണ്ടെങ്കിലും വളരെ ശ്രേഷ്ഠമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെയും ഒരു സഹോദരന്റെയും പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ ഒന്ന് ഓർപ്പിച്ചായിരുന്നു. അനേകർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബലഹീനനായ ഞാനും പ്രാർത്ഥനയിൽ എനിക്കും സംബന്ധിക്കാനായിട്ടൊരു അവസരം അവർ തന്നു. എന്തായാലും അങ്ങനെ പരസ്പരം എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കൊണ്ട് അവർക്ക് വലിയ വിടുതൽ, ഒരു 3 ദിവസത്തിനിടയ്ക്ക് വലിയൊരു മാറ്റം പ്രിയപ്പെട്ട സഹോദരനുണ്ടായി എന്ന് സഹോദരി എന്നെ വിളിച്ച് ഇന്നലെ അറിയിച്ചു. വളരെയേറെ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ കൊണ്ട് അങ്ങനെ ഒരു കാര്യമെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കല്ല അനേകം പേർക്ക് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഈ പ്രാർത്ഥന കൊണ്ട്. ഞാൻ എന്തിനാ അത് എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കൂട്ടായ്മയുടെ വലിയ ശക്തിയും ബലവും ഒക്കെ കാണിക്കാനായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇത്രയേ ഉള്ളൂ. നിങ്ങളും പ്രാർത്ഥനയിൽ പരസ്പരം ബലപ്പെടുമെങ്കിൽ ജീവിതത്തിന്റെ അനേക പ്രതിസന്ധികളെ നമുക്ക് വളരെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായിട്ട് അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. രോഗത്തിൽ നിന്നുള്ള വിടുതല്, നിങ്ങളുടെ മാനസികമായിരിക്കുന്ന പ്രയാസങ്ങള്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്തുള്ള ആകുലതകള്, നിങ്ങളുടെ പങ്കാളിയുടെ തെറ്റായ നടപ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നാകേണ്ട ചില സ്വഭാവ കാര്യങ്ങളോ ഒക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത്, ഒത്തിരി പേര് ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒരിടമാണ് ജോലി ചെയ്യുന്ന സ്ഥലം. ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള നമ്മുടെ വിഷമം മുഴുവൻ നമ്മൾ വന്നിട്ട് പിന്നീട് വനിതാസമായത്തിന്റെ മീറ്റിങ്ങിലോ കെട്ടിയോനോടോ അല്ലെങ്കിൽ പള്ളിയിലോ തീർക്കേണ്ടതായ ഒരു രീതി പൊതുവെ കണ്ടുവരുന്നുണ്ട്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നുണ്ട് എന്നുള്ളത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, എനിക്കും പഠിക്കാൻ പറ്റി. എന്നാൽ അതോടൊപ്പം എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം ഇതാണ്, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവം മറുപടി നൽകുന്നല്ലോ എന്നോർത്ത് വലിയ സന്തോഷമുണ്ട്. ആ ദൈവത്തിന്റെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇതല്ല, നമ്മൾ ആരുടെയും വ്യക്തിപരമായ ഒരു മഹത്വമല്ല. ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകാൻ കഴിവുള്ളവനായ ബലമുള്ള കരമുള്ള ആ ദൈവം, നമ്മൾ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചതാണ്. ഈ പത്രോസിന്റെ ലേഖനം എഴുതിയേക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ പേഴ്സിക്യൂഷൻ ആൻഡ് സഫറിങ് വരുന്ന സമയത്ത്, പേഴ്സിക്യൂഷൻ ഫോർ ബീങ് റൈറ്റിയസ്, പേഴ്സിക്യൂഷൻ ഓഫ് മോക്കറി, സഫറിങ് ആൻഡ് ഡിസ്ചാർജ്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് പേഴ്സിക്യൂഷനും സഫറിങ്സും ഒക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറമായിട്ട് ഒരു ലിവിങ് ഹോപ്പ് നമുക്കുണ്ടെന്നുള്ള ഒരു പ്രധാന തീമാണല്ലോ നമ്മൾ പത്രോസ്ലിഹായുടെ ലേഖനത്തിലും പഠിച്ചത്. ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ എന്നാണ് നമ്മൾ പറയുന്നത്, ജീവനുള്ള പ്രത്യാശ. അപ്പൊ നമ്മുടെ ആശ നശിച്ചു പോയിട്ടില്ല. നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിക്കുന്ന അനേക വിഷയങ്ങൾക്ക് അനേക വാതിലുകൾ സ്വർഗത്തിലെ ദൈവം തുറന്നു തരുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഐക്യപ്പെടുക, നിങ്ങളുടെ ദൈവീയത, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ ശക്തിപ്പെടുത്തുക. വനിതാ സമാജാംഗങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവവചനം വായിപ്പിക്കണം, പാട്ട് പാടിക്കണം, ദൈവത്തെ സ്തുതിപ്പിക്കണം, ദൈവത്തെ ആരാധിപ്പിക്കണം. നമുക്കുള്ള പ്രാർത്ഥനാ ക്രമീകരണങ്ങൾ അനുസരിച്ച് രാവിലെയും വൈകിട്ടും ഷിഫ്റ്റ് വെച്ചാൽ, നിങ്ങൾ ജോലിക്ക് പോകുന്നെങ്കിൽ ഷിഫ്റ്റ് വെച്ച് വീട്ടിൽ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ. അതല്പം സ്നേഹബുദ്ധിയാ ഉള്ള നിർബന്ധത്തോടുകൂടി നിങ്ങളുടെ സഹോദരൻ എന്നുള്ള രീതിയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. കുടുംബ പ്രാർത്ഥന നിർത്തരുതേ. നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന അത് തുടർന്നു പോകണം. ദിവസവും വായിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനേക പ്രശ്നങ്ങൾക്ക് മറുപടി നൽകും. നമുക്ക് കഴിവില്ലാത്തവരൊക്കെയാണ്, നമ്മൾ പല കഴിവുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും നമുക്കങ്ങനെ വലിയ കഴിവുകളൊന്നും ഇല്ല. നമുക്കുള്ള കഴിവുകളൊക്കെ ഞാനായിരിക്കുന്ന ദൈവകൃപയാലാണെന്ന് പറഞ്ഞ് നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവം അതിന് കൂടുതൽ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കണം എന്നാണ് പലയാഴ്ചയായിട്ട് ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്തോ എനിക്കത് എന്നെ സാധിക്കുന്നില്ല. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാല്, എല്ലാവരും പറഞ്ഞു പത്രോസ് ലേഖയുടെ ലേഖനം പഠിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല, നമുക്കങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് പേരുടെയൊക്കെ ഒരു അഭിപ്രായം കേട്ടുള്ളൂ. എങ്കിലും ഞാൻ ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് മനസ്സിലാകുക, അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നവരുടെ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് നിങ്ങൾ പരീക്ഷയെ വല്ലാതെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് പരീക്ഷ എഴുതുക എന്നുള്ളൊരു പ്രധാന ഉദ്ദേശം ഇതിനുണ്ട്. പക്ഷേ അതോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാനെപ്പോഴും ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മുഴുവൻ നിങ്ങൾക്ക് എഴുതി തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷയെ നിങ്ങൾ വല്ലാതെ അങ്ങ് ഭയക്കുകയൊന്നും വേണ്ട. അത് ഒന്നാമത്തെ നിങ്ങളുടെ പ്രശ്നത്തിന് റെമഡിയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രശ്നവും അതിൻ്റെ റെമഡി. പ്രശ്നം ഇതാണ്, പരീക്ഷയെ ഭയക്കുന്നു. അതിനുള്ള റെമഡി എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷയെ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കുള്ള അതിന് മെറ്റീരിയൽസ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ടാണ് അതിൽ നിന്നാണ് കുറച്ച് ഇതുപോലെ പരീക്ഷ നടക്കുന്ന വേറെ എവിടെയും ഉണ്ടോ എന്ന് എനിക്ക് സംശയമോ, ഇത്ര സിമ്പിളായിട്ട് ഇത്ര ഭംഗിയായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം നിങ്ങൾക്ക് എഴുതി കിട്ടിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അറിയാതെ എന്നെ പുറത്തെങ്ങാണോ എന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കിടക്ക് പ്രതിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല കേട്ടോ, എല്ലാവരുടെയും പൊതുവായ ഒരു ധാരണയായി ഞാൻ പറഞ്ഞത്. അമിതമായ ഒരു പ്രാധാന്യമൊന്നും ഈ പരീക്ഷയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അമിതമായിട്ട് നിങ്ങൾ അതിനെ ഓർത്ത് ഭയപ്പെടേണ്ട. നിങ്ങൾ ഒന്നാമത്തെ പ്രശ്നം, രണ്ട് നിങ്ങൾക്ക് ഈ പിന്നെ മനസ്സിലായില്ല എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് മെറ്റീരിയൽ കിടപ്പുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ തന്നെ ഞാൻ ഈ ഇന്ന് ഇരുന്ന് രണ്ടു മൂന്നെണ്ണം ആദ്യത്തേതൊക്കെ ഒന്ന് കേൾക്കുമായിരുന്നു. എങ്ങനെ ഞാൻ എടുത്തതിനകത്ത് തന്നെ കുഴപ്പം, എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നേ എന്ന് ഞാൻ ചിന്തിച്ചു. അതിനകത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ എക്സ്ട്രാ ആയിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ പത്രോസിന്റെ ലേഖനത്തിൽ നല്ലാതെ പുറത്തുനിന്ന് ധാരാളം കാര്യങ്ങൾ എടുത്ത് ഞാൻ ഇത് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ പക്ഷേ നിങ്ങൾ സ്വസ്ഥമായിട്ട് ആ ഓഡിയോ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഒക്കെ മാറ്റാവുന്നേ ഉള്ളൂ. ഞാൻ ഓരോന്നും എക്സ്ട്രാ ആയിട്ട് പറയുമ്പം പറയും ഇത് പരീക്ഷയ്ക്ക് വരുന്നു എന്നും അല്ല, നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുത്തേക്കുമേ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ ആ ഓഡിയോ ഒരു മണിക്കൂർ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഏത് ഭാഗമാക്കുക നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഒന്ന് അത്രയൊരു സൗമനസ്സിൽ നിങ്ങൾ ദയവ് ചെയ്തെന്ന് കാണിക്കണം. നമ്മൾ ഓഡിയോ എത്ര ഭംഗിയായിട്ടൊക്കെ റെക്കോർഡ് ചെയ്തതിനകത്ത് കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് വർക്ക് ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നതിനേക്കാൾ അതൊരു പ്രാവശ്യം കൂടെയൊക്കെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമുക്ക് ആ മെറ്റീരിയൽസ് എല്ലാം ഇത്ര ഭംഗിയായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതുകൂടാതെ ഇനിയും നിങ്ങൾക്ക് എഴുതി തന്നിട്ട് അതിനകത്തു നിന്നാണ് ചോദ്യമൊക്കെ വരുന്നത്. അതുകൊണ്ട് വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും പൊതുവായിട്ട് എനിക്ക് ഇങ്ങനെ മനസ്സിലായില്ലാതെ കൊണ്ട് ഒന്നോടൊന്ന് പറയാവോ എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ എന്നോട് തന്നെ ഒരു നീതിയും കൂടെ പുലർത്തണമല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ പൊതുവായ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതിന് ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കൂടി വേണ്ടി വരും. ദയവ് ചെയ്ത് അതും കൂടെ നിങ്ങൾ സഹകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ പത്രോസിന്റെ ലേഖനം പഠിച്ചപ്പോൾ എനിക്ക് തോന്നി പത്രോസിനെ പറ്റി ഒരു പൊതുവായ ഇൻട്രൊഡക്ഷൻ ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു. പത്രോസിന്റെ കാര്യങ്ങളെ പറ്റി അത് നിങ്ങൾ ദിവസത്തിൽ നിന്നൊക്കെ പത്രോസിനെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒത്തിരി സമയം അങ്ങനെ നഷ്ടപ്പെടുത്താഞ്ഞത്. ഇന്ന് പത്രോസിനെ പറ്റി ഒന്ന് പറയാം. നിങ്ങൾക്കറിയാം പത്രോസിനെ ദൈവം വിളിച്ച് യേശുമ്പുരാൻ വിളിച്ച് വേർതിരിക്കുന്നുണ്ട്. പത്രോസ് ഒരു സാധാരണ മുക്കുവനായ മനുഷ്യനാണ്, ബെത്സയിദായിൽ നിന്നുള്ള മനുഷ്യനാണ്. പത്രോസും പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസും, സത്യത്തിൽ അന്ത്രയോസാണ് പത്രോസിനെ യേശു ക്രിസ്തുവിന് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ അന്ത്രയോസിന് വലിയ പ്രാധാന്യമൊന്നും പിന്നീട് കാണുന്നില്ല. പത്രോസിനെ പിന്നീട് ചിത്രത്തിലെ പ്രധാന ഒരാളായിട്ട് മാറുകയാണ്. ഒരു ഫിഷർമാനായിരുന്നു, അവിടുന്നാണ് ദൈവം വിളിച്ചു വേർതിരിച്ചത്. ഭാര്യാസമേതനായിട്ട് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്, കല്യാണം കഴിച്ചയാളാണ്. ഈ കത്തോലിക്കര് പറയുന്ന പോലെ അവരുടെ ആദ്യത്തെ മാർപ്പാപ്പ കല്യാണം കഴിക്കാതിരുന്ന ആളൊന്നും അല്ല, പത്രോസാണല്ലോ അവരുടെ മാർപ്പാപ്പ, ആദ്യത്തെ മാർപ്പാപ്പയാ റോമൻ സഭയുടെ. അദ്ദേഹം കല്യാണം കഴിച്ച ആളൊക്കെയാ. അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു കിടന്നതായിട്ടും പൗലോസ് ലീഹ ചോദിക്കുന്നുണ്ട്, പത്രോസിനെ പോലെ ഒരു ഭാര്യയായ ഒരു സഹോദരിയുമായിട്ട് യാത്ര ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുകയില്ലെന്നൊക്കെ പൗലോസും ചോദിക്കുന്ന ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പെർപ്പച്ചിയ എന്നായിരുന്നു പത്രോസിന്റെ വൈഫിന്റെ പേരെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഹിസ്റ്ററി. നമ്മൾ ആക്ട്സ് ഓഫ് പീറ്റർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അതിൽ നിന്നാണ് ഇതിന്റെ ചില ഗ്ലിംസസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ആക്ട്സ് ഓഫ് പീറ്റർ, പത്രോസിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അവസാനിക്കുന്ന പത്രോസിന്റെ ചരിത്രത്തിന് ശേഷമുള്ള പത്രോസിന്റെ ജീവിതാന്ത്യത്തെ പറ്റിയൊക്കെയുള്ള പരാമർശങ്ങൾ ആക്ട്സ് ഓഫ് പീറ്റർ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അങ്ങനെ പത്രോസ് പിന്നീട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ അവസാന കാലഘട്ടത്തിൽ പത്രോസ് അന്ത്യോക്യയിലും റോമിലും രണ്ടിടത്തെയും സീ ഓഫ് പീറ്റർ പത്രോസിന്റെ സിംഹാസനമാണ് പറയുന്നത്. അപ്പൊ അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചു, അതിനുശേഷം റോമിലേക്ക് മടങ്ങി വന്നു, അവിടെ രക്തസാക്ഷി മരണം പ്രാപിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചു, അതിനുശേഷം റോമിലേക്ക് മടങ്ങി വന്നു, അവിടെ നീറോയുടെ പീഡന കാലഘട്ടത്തിലാണ് പത്രോസിന്റെ ജീവിത അന്ത്യം എന്നുള്ളത് നമ്മൾ കാണുന്നു. അതുകൊണ്ടാണ് അന്ത്യോക്യൻ സഭയും പത്രോസിന്റെ സ്ലൈഹിക സിംഹാസനമാണല്ലോ പറയുന്നത്, യാക്കോബ സഭ, അന്ത്യോക്യ സഭ, സുറിയാനി സഭ പറയുന്നത് പത്രോസിന്റെ സ്ലൈഹിക സിംഹാസനമാണ്. അതുകൊണ്ട് അവരുടെയും കാവൽ പിതാവായിട്ട് സഭ സ്ഥാപിച്ചത് സീ ഓഫ് പീറ്റർ എന്നുള്ള രീതിയിലാണ് അവര് കരുതുന്നത്. പിന്നീട് റോമിന്റെ പ്രധാന ആചാര്യനുമായിരിക്കുന്നത് പത്രോസ് തന്നെയാണ്. ആദ്യത്തെ മാർപ്പാപ്പയും പത്രോസിനെയായിട്ടാണ് റോമൻ കത്തോലിക്ക സഭയും അംഗീകരിക്കുന്നത്. ഈ പത്രോസ് അന്ത്യോക്യയിൽ നിന്ന് തിരികെ വന്ന് റോമില് സുവിശേഷം അറിയിക്കുക. റോമിലെ പട്ടാള മേധാവിയായിരുന്ന അഗ്രിപ്പായുടെ 4 വെപ്പാട്ടിമാര് പത്രോസിന്റെ സുവിശേഷ ഘോഷണത്തിൽ മാനസാന്തരപ്പെടുകയും, അതുകൂടാതെ നീറോ ചക്രവർത്തിയുടെ സേവകനായിരുന്ന അൽബിനോസിന്റെ ഭാര്യ സന്ദിപ്പ, അവര് മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുകയൊക്കെ ചെയ്തു. അപ്പോ പത്രോസിന്റെ ജീവിതാന്ത്യത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഞാൻ പറയുന്നത്, ആർക്കൊക്കെ ദേഷ്യം ഉണ്ടായി പത്രോസിനോട്, എന്താ എന്റെ കാര്യം, എന്തുകൊണ്ട് അദ്ദേഹം വധിക്കപ്പെടുന്നതെന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ അഗ്രിപ്പായും അൽബിനോസും പത്രോസിനെ കൊല്ലാനായിട്ട്, അവര് കുപിതരായിട്ട് പത്രോസിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കൂടാതെ AD 64 റോമാ നഗരത്തിൽ വലിയൊരു അഗ്നിബാധയുണ്ടായി. നിങ്ങൾക്കറിയാവല്ലോ, റോം കത്തിയ മരുമ്പോ നീറോ വീണ വായിക്കുക എന്ന് പറഞ്ഞൊരു ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അത് നടന്ന സംഭവമാണ്. AD 64 റോമാ നഗരം കത്തിയ മരുന്നത്. കീലിയൻ പാലറ്റൈൻ കുന്നുകളിൽ ഉണ്ടായിരുന്ന തടിപ്പുരയിൽ നിന്ന് പടർന്നെത്തി 9 ദിവസം അവിടെ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. റോമാ നഗരത്തിന്റെ 2/3 ഭാഗം കത്തിയമർന്നു. ഒത്തിരി പേര് അവിടെ മരിച്ചു. ഈ ഇങ്ങനെ അഗ്നിബാധ ഉണ്ടായപ്പോൾ ഈ അഗ്നിബാധയുടെ ഉത്തരവാദിത്വം നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളിൽ ആരോപിച്ചു. എന്നാ അതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ എങ്ങനെയും തച്ചുടയ്ക്കണമെന്ന് വിചാരിച്ചിട്ട സത്യത്തിൽ നീറോ ചക്രവർത്തി തന്നെയാ തീയിട്ടതെന്നാണ് പറയുന്നത്. ഈ കീലിയൻ പാലറ്റൈൻ കുന്നുകളിലെ ടിമ്പർ ഡിപ്പോകളില് തീയിട്ടത് നീറോ തന്നെയാണ്, അല്ലെങ്കിൽ നീറോയുടെ അറിവോടുകൂടി അവരുടെ ഗവൺമെന്റിന്റെ ആൾക്കാർ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ, ക്രിസ്ത്യാനികളെ നശിപ്പിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയ കഥ ഇതാ. ദൈവം ആകാശത്ത് നിന്ന് തീയിറക്കുമെന്ന് പൗലോസും പത്രോസും പ്രസംഗിച്ചതായിട്ട് നീറോ അങ്ങനെ പ്രചരിപ്പിച്ചു. അങ്ങനെ ഒരു പ്രചാരണം വന്നു കഴിഞ്ഞപ്പം ജനങ്ങളുടെ എല്ലാം എതിര് പത്രോസിനും പൗലോസിനും എതിരായിട്ടുണ്ടായി. അങ്ങനെ വന്നപ്പം ക്രിസ്തീയ വിശ്വാസം രാജ്യത്തിന് അപകടമാണെന്നത് അന്ധവിശ്വാസമാണെന്നും ഒക്കെ നീറോ പ്രചരിപ്പിച്ചു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് നീറോ, നിങ്ങൾക്കറിയാമല്ലോ ഈ സഭ ഇതിന്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പെർസിക്യൂഷൻ നടന്ന ഒരു സമയമാണ് നീറോയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ പീഡനം കൂടിക്കൂടി വന്നു. പത്രോസിനെ കൊല്ലാനായിട്ട് ചക്രവർത്തി ശ്രമിച്ചു. അതുകൊണ്ട് റോമായിലെ സഭയിലെ ആൾക്കാര് പത്രോസിനോട് പറഞ്ഞു, ഇവിടുന്ന് രക്ഷപ്പെട്ടോളാം പറഞ്ഞു. സഭ അങ്ങനെ പത്രോസിനെ ഉപദേശിച്ച്, പത്രോസിന് എന്തെങ്കിലും പറ്റിപ്പോയ സഭ അത് ബാധിക്കുമല്ലോ എന്നോർത്താ അവര് പറഞ്ഞത്. അങ്ങനെ പത്രോസ് റോമിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. അങ്ങനെ ഓടി രക്ഷപ്പെടുമ്പോഴാണ് യേശു ക്രിസ്തു റോമാ പട്ടണത്തിലേക്ക് ഇങ്ങോട്ട് വരുന്നതായിട്ട് പത്രോസിന് ഫീൽ ചെയ്യുക. ഉടനെ പത്രോസിന് മനസ്സിലായത് യേശു ക്രിസ്തു ആണെന്ന് മനസ്സിലായി. ഉടനെയാണ് വളരെ പ്രശസ്തമായ ഒരു ലാറ്റിൻ വേർഡുണ്ട്, കോ വാദിസ് ഡോമിനോ, QUOVADIS, വാദിസ് DOMINO, കോ വാദിസ് ഡോമിനോ എന്ന് വെച്ചാൽ വേർ ആർ യു ഗോയിങ് മൈ ലോർഡ് എന്ന, കർത്താവെ നീ എവിടെ പോകുന്നു. ഖോവാദീസ് എന്ന് ചോദിച്ചാൽ നീ എങ്ങോട്ട് പോകുന്നു? അത് എല്ലാ അർത്ഥത്തിലും ക്രിസ്ത്യാനികളോട് ഇപ്പോഴും ലാറ്റിൻ ആ ഒരു കൾച്ചറിൽ അല്ലെങ്കിൽ റോമൻ സഭയിൽ ഒക്കെ ഉള്ളൊരു ചോദ്യമാണ് ഖോവാദീസ്, നീ എവിടെ പോകുന്നു എന്നുള്ളത്, നിന്റെ ആത്മീയ നിലവാരം എന്താണെന്നൊക്കെയുള്ള അർത്ഥത്തിൽ ചോദിക്കാറുണ്ട്. യേശു ക്രിസ്തുവിനോട് പത്രോസ് ചോദിച്ചു, ഖോവാദീസ് ഡോമിനോ, നീ എവിടേക്ക് പോകുന്നു കർത്താവിന് ചോദിച്ചപ്പോ, ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടുവാൻ റോമിലേക്ക് പോകുന്നു എന്ന് കർത്താവ് മറുപടി പറഞ്ഞു എന്ന്. കാരണം നീ പേടിച്ചോടുവല്ലേ, നീ റോമിൽ നിന്ന് പേടിച്ചോടുവാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടാൻ റോമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദർശനം പത്രോസ് കണ്ടതായിട്ടും താൻ ഒഴിഞ്ഞു പോകുന്ന കഷ്ടതയും ക്രൂശും വഹിക്കുവാൻ കർത്താവ് പോകുന്നുവെന്ന് മനസ്സിലാക്കി പത്രോസ് റോമിലേക്ക് തിരികെ പോയി എന്നാണ് പാരമ്പര്യം. ഈ പിന്നീട് ആ റോമിലേക്ക് തിരികെ പോയ പത്രോസ് അവിടെ തടവിലാക്കപ്പെടുന്നു. പത്രോസിന്റെ തടവറയിൽ കനത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു. അദ്ദേഹം തടവിൽ കഴിയുമ്പോൾ ഭാര്യ പെർപ്പച്ചിയെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ റോമാക്കാർ ക്രൂശിച്ചു. കർത്താവിനെ ഓർത്തുകൊണ്ട് അവന് വേണ്ടി ജീവൻ നൽകുക എന്ന് പത്രോസ് പെർപ്പച്ചിയെ ധൈര്യപ്പെടുത്തി. പിന്നീട് AD 67 June 29 അതാണ് പത്രോസ് ഫലോസ്ലിയന്മാരുടെ ഓർമ്മ നമ്മൾ സ്ലീഹാനോയമ്പിന് ശേഷം ആചരിച്ചതേ ഉള്ളൂ. അങ്ങനെ പത്രോസിനെ റോമൻ ഭരണാധികാരി ക്രൂശിൽ തറച്ചു കൊന്നു. തന്നെ ക്രൂശിക്കുവാൻ ഒരുങ്ങുമ്പോഴേ തല കീഴായി ക്രൂശിക്കാനായിട്ട് പത്രോസ് ആവശ്യപ്പെട്ടു. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ലെന്നും തല കീഴായി ക്രൂശിക്കപ്പെടുമ്പോ യേശു ക്രിസ്തുവിനെ പാദം ചുംബിക്കുവാൻ കഴിയുമെന്നും പത്രോസ് കരുതിയിരുന്നു. പിന്നീട് ഇത് നമ്മൾ അറിയുന്നത് ഈ ആക്സ് ഓഫ് പീറ്റർ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുണ്ട്. അതുകൂടാതെ സഭയുടെ ചർച്ച് ഹിസ്റ്റോറിയൻ ആയ യുസേബിയസ് ഒറിജൻ, സഭാപിതാവായ ഒറിജനും ഈ വസ്തുത രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പത്രോസ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്നാണ് ചരിത്രം. ഈ പത്രോസാണ് ലേഖനം എഴുതുന്നത്. ഈ ലേഖനം എഴുതുന്ന കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ ഓദർഷിപ്പ് പത്രോസിന് തന്നെയാണ്. അത് ഞാൻ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞത് ഈ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ നിന്നായിരുന്നു ഓദർഷിപ്പിനെ പറ്റി പറഞ്ഞത്. ആഫ്റ്റർ പീറ്റർ ഹാഡ് ഹെൽപ് ടു എസ്റ്റാബ്ലിഷ് ദ ചർച്ച് ഇൻ അന്റിയോക്ക്, ഹി പ്രീച്ച്ഡ് ടു ജൂസ് and converts to Judaism throughout Northern Asia Minor. Later in Rome, hearing the churches of Asia Minor were being persecuted, he wrote them this letter of encouragement. Patros angane Asia Minor lulla audience nu vendi ana kaari njan parnayirunnu ningalodu audience nu parana Pontosilum Galatiailum Cappadociailum Asiailum ബിഥിന്യയിലുമുള്ള, അതിനെയാണ് ഏഷ്യ മൈനർ എന്നറിയപ്പെടുന്നത്. അവിടെയുള്ള ആൾക്കാരെ ധൈര്യപ്പെടുത്താനായിട്ട് പേഴ്സിക്യൂഷൻ വീണ്ടും ഉണ്ടാകുന്ന സമയത്ത് എഴുതപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ഡേറ്റ് ഓഫ് റൈറ്റിംഗ്, ഫസ്റ്റ് പീറ്റർ വാസ് കമ്പോസ്ഡ് അറ്റ് റോം സം ടൈം ഇൻ AD 50 to 67. 50-67 ഇടയ്ക്കാണ് ഇത് എഴുതപ്പെട്ടത്. കുറച്ചുകൂടെ എക്സാക്ട് ആയിട്ട് ഞാനൊരു ഡേറ്റ് പറഞ്ഞിരുന്നു, 67 പത്രോസിന്റെ അന്ത്യം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുവല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് മുൻപായിട്ടാണ് എഴുതപ്പെട്ടത്. 64-66 ഇടയ്ക്കാണ് ഇതിന്റെ ഡേറ്റ് എഴുതപ്പെട്ട ഡേറ്റ് എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓദർഷിപ്പ് പത്രോസ് ആണ്, ഡേറ്റ് AD 64-66 ഇടയ്ക്കാണ്. ഓഡിയൻസ് ആരാണെന്നുള്ള അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. 5 റീജിയണിലായിട്ട് ജ്യൂസ് ഇൻ ഡയസ്പോറ ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാരും അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഇൻ ഡയസ്പോറ എന്ന് പറയാം. യഹൂദന്മാർ മാത്രമല്ല, ജെന്റൈൽസിൽ നിന്നും ക്രിസ്ത്യാനികളായ ആൾക്കാർക്ക് വേണ്ടി, ക്രിസ്ത്യാനികളായ ആൾക്കാർക്ക് വേണ്ടി, അതിനകത്ത് യഹൂദന്മാരും ഉണ്ട് യവനന്മാരും ഉണ്ട്, അവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതിന്റെ ഓഡിയൻസ് അങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. മേജർ തീം എന്ന് പറഞ്ഞാൽ, മേജർ തീം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയാമെങ്കിൽ ലിവിങ് ഹോപ്പ് എന്നുള്ളത് തന്നെയാണ്, ജീവനുള്ള പ്രത്യാശ. അതിന് നമ്മൾ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ വായിക്കുന്നത് റിജോയ്സ് ഇൻ ഷെയറിംഗ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ കഷ്ടാനുഭവങ്ങളെ നമ്മൾ അംഗീകരിക്കുക, അതിനെ ഷെയർ ചെയ്യുക, അതിൽ സന്തോഷിക്കുക എന്നുള്ള കാര്യമാണ്. അതാണ് 3:13 മുതൽ 5:11 വരെ പെർസിക്യൂഷൻ ആൻഡ് സഫറിങ് എന്നൊരു ഹെഡിംഗ് ആണ്. Persecution for being righteous, the persecution of mockery, suffering and the church എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഞാനത് പറഞ്ഞതാണ്, ഇന്നും ഇൻട്രൊഡക്ഷൻ ഞാൻ ഓർപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ മേജർ തീം എന്ന് പറയുന്നത് ലിവിങ് ഹോപ്പ് എന്നുള്ളതോ റിജോയിസിങ് ഇൻ ഷെയറിങ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയാവുന്നതായ കാര്യമാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു. ഔട്ട്ലൈൻ ഞാൻ വെറുതെ ഒന്ന് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഈ ഇതിൽ നിന്നുള്ള ഒരു ഔട്ട്ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ നിന്നുള്ളത്. കൂടാതെ ലേഖനം ഞാൻ പഠിപ്പിച്ച സമയത്ത് ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ, അതിന്റെ പെട്ടെന്ന് അതിന്റെ ഹെഡിങ്സ് മാത്രം ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ സല്യൂട്ടേഷൻ ആണ്, അഭിവാദനമാണ്. അവിടെ ഏഷ്യ മൈനറിന്റെ നോർത്തേൺ ഉത്തരഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോ പീറ്റർ ദ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അപ്പോസ്തലനായ പൗലോസ് എന്നൊരാശയം ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള സ്ലീഹോ അല്ലെങ്കിൽ ഷാലാഹ് എന്നുള്ള വാക്കിൽ നിന്നാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോസ്തലന്മാർക്ക് ദൈവരാജ്യമർമ്മം അറിയാൻ, അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ, രോഗങ്ങളുടെ മേൽ അത്യധികാരം കിട്ടിയിരുന്നവരാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ കർത്താവിനോടുകൂടി ഇരിക്കുവാൻ വേണ്ടി നിയോഗിച്ച അപ്പോസ്തലന്മാർ സഭയുടെ അടിസ്ഥാന ശിലകളാണെന്നുള്ളത് ഞാൻ ഓർപ്പിച്ചിരുന്നു. എഫേസ്യർ 2:20 വായിക്കുന്നുണ്ട്. അപ്പം യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പത്രോസ് എന്ന് പറയുമ്പോൾ പീറ്റർ ദ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് അവകാശപ്പെടുന്നു പത്രോസ് ലീഹ. ദ പിൽഗ്രിംസ് ഓഫ് ദി ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ ഡയസ്പോറ, ചിതറിപ്പാർക്കുന്ന പരദേശികളായ ദൈവജനം. അങ്ങനെ പരദേശികൾ എന്നുള്ള വാക്ക് അവർക്ക് പരിചയമുള്ളതാണെന്നുള്ളതിനെ പറ്റി വിശദമായിട്ടൊക്കെ ഞാൻ അന്ന് ക്ലാസ് എടുത്തിരുന്നു. അതുകൂടാതെ മൂന്ന് പ്രധാന ആശയങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു. ഈ പരദേശികളായിട്ട് പാർക്കുന്നവരോട് പറയുന്ന പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വ്രതന്മാരായവർക്ക്. അപ്പൊ അവരെ സല്യൂട്ട് ചെയ്തിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടെന്നാണ് പറഞ്ഞു. ആ ഗുണങ്ങളെ ഞാനൊന്ന് എടുത്ത് വിശദീകരിച്ചിരുന്നു. എന്തൊക്കെയാ ഗുണങ്ങൾ എന്ന് പറയുന്നത്? ദ ഫോർ നോളജ് ഓഫ് ഗോഡ് ദ ഫാദർ, പിതാവാം ദൈവത്തിന്റെ മുന്നറിവ്. സ്പ്രിങ്കിൾഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. സാങ്ക്ടിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു എന്നൊക്കെ ആ ജനങ്ങളെ പറ്റി അവരുടെ സല്യൂട്ടേഷനിൽ വളരെ വിശേഷണമായ കാര്യങ്ങളായിട്ട് പറയുമ്പോൾ ഈ മൂന്നാശയങ്ങൾ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അത് ഹോളി ട്രിനിറ്റിയെ പറ്റിയുള്ള ഒരു പരാമർശനമാണെന്നുള്ള ഞാൻ സൂചിപ്പിച്ചു. അതിന്റെ ഓരോന്നിന്റെ വിശദീകരണങ്ങൾ ഞാൻ നൽകിയതാണ്. പിതാവാം ദൈവത്തിന്റെ മുന്നറിവ് എന്ന് പറഞ്ഞാല് അബ്രഹാമിനെ വിളിച്ചപ്പം മുതല് ഇവരെ വിശുദ്ധിയിലേക്ക് വരേണ്ടവരാണെന്നുള്ള ഒരു മുന്നറിവ് പിതാവാം ദൈവത്തിനുണ്ടായിരുന്നു. അത് യഹൂദന്മാരെ കൊണ്ട് അവസാനിക്കുന്നില്ല. യേശുക്രിസ്തു ആണ് വരാനുള്ള മശിഹ. പിതാവാം ദൈവത്തിന്റെ ആ മുന്നറിവ് യേശുക്രിസ്തുവിലൂടെ ഇപ്പൊ പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിന്റെ അനുകാരികളായി തീരുന്നവർക്കും പിതാവാം ദൈവത്തിന്റെ മുന്നറിവിൽ ഒരു സ്ഥാനമുണ്ടോ എന്നൊരാശയമായിരുന്നു ഞാൻ അന്ന് പറയാനായിട്ട് ശ്രമിച്ചത്. എത്ര പേര് ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടു എന്ന് എനിക്കറിയാൻ പാടില്ല. രണ്ടാമതായിട്ട് പറഞ്ഞത് ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടു, സ്പ്രിങ്കിൾഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. അത് കുഷ്ഠരോഗിയെ വിശദീകരിക്കാൻ, അഹ്റോനെയും പുത്രന്മാരെയും പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവവുമായിട്ടുള്ള ഉടമ്പടി ഉറപ്പിക്കുമ്പോൾ, അതായത് അന്ന് ഞാൻ പറഞ്ഞു ഹോളിനെസ് പ്രീസ്റ്റ്ഹുഡ് ആൻഡ് കവനന്റ്, ഈ സമയത്തെല്ലാം തളിക്കുന്ന ഒരു പരിപാടി, അനോയിൻമെന്റ് ഉണ്ടായി, സ്പ്രിങ്ക്ലിംഗ് ഉണ്ടായിരുന്നു. അതുകൂടാതെ സംഹാരദൂതനിൽ നിന്ന് രക്ഷയുണ്ടാകാനായിട്ട് കട്ടിളക്കാലുകളിന്മേലും കുറുമ്പടികളിന്മേലും സ്പ്രിങ്ക്ലിംഗ് നടത്തിയിരുന്നു. എന്ന് പറഞ്ഞ പോലെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഇപ്പോൾ നമ്മൾ തളിക്കപ്പെട്ടിരിക്കെ നമ്മൾ ഈ ഹോളിനെസ്സിലേക്കും പ്രീസ്റ്റ്ഹുഡിലേക്കും ഒരു കവനന്റിലേക്കും ഒക്കെയാണ് വിളിക്കപ്പെടുന്നത്. സാത്താൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിരുന്നു. മൂന്നാമതായിട്ട് അവിടെ കാണുന്നത് സാങ്ക്ടിഫൈഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വിശദീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. സെക്കൻഡ് തെസ്സലോനിയർ 2:13 ഞാൻ വായിപ്പിച്ചിരുന്നു. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്നൊരു വാക്ക് ഞാൻ അന്ന് വായിപ്പിച്ചിരുന്നു. അപ്പൊ നമ്മളെ ദൈവം വിശുദ്ധീകരിക്കാനായിട്ട് വേർതിരിച്ചിരിക്കുന്നു. അതായത് പത്രോസ് അവിടുത്തെ ആൾക്കാരോട് എഴുതിയത് നമുക്കും ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ മുഴുവൻ നയിച്ചത്, എടുക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അന്ന് പത്രോസ് അവരോട് പറഞ്ഞു പിതാവാം ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം പുത്രന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പഴയ നിയമ പൊരുളും ഇന്നത്തെ പഴയ നിയമത്തിന്റെ നിഴലും പുതിയ നിയമത്തിന്റെ പൊരുളും വേർതിരിക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. നമുക്കും അത് ആപ്ലിക്കബിൾ ആണ്. നമ്മളും പിതാവാം ദൈവത്തിന്റെ മുന്നറിവിൽ വലിയ പദ്ധതിയിൽ നമ്മൾ പങ്കാളികളായിത്തീരുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ തളിക്കപ്പെടുന്നു. ഓരോ മാമോദീസയുടെ ശുശ്രൂഷയിൽ ഇതാണ് ചെയ്യപ്പെടുന്നതെന്നൊക്കെ ഞാൻ ഓർപ്പിച്ചല്ലോ. അതുകൂടാതെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്, മാമോദീസ സ്വീകരിച്ച സഭയിലേക്ക് വരുന്ന അംഗങ്ങൾ സ്വീകരിക്കേണ്ടതാണെന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ശബ്ദം ഉണ്ടാകാൻ തുടങ്ങുന്നു. വീടുകളിൽ ഇരുന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാതെ വീണ്ടും ഇതിൽ പിന്നീട് കയറിയവർക്ക് വേണ്ടി ഞാൻ ഓർപ്പിക്കുന്നു. നമുക്കിവിടെ ഇത് മ്യൂട്ട് ചെയ്യാനായിട്ട് ഇന്ന് ഡയോസിഷൻ സെന്ററിൽ സംവിധാനമില്ല. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ തന്നെ മ്യൂട്ട് ചെയ്യണം. വീട്ടിൽ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, ഫോൺ മ്യൂട്ട് ചെയ്യണം. ഫോൺ മ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും വീട്ടിലിരുന്ന് സംസാരിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഒന്നാം അധ്യായത്തിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് സെക്കൻഡ് സെഷൻ ആയിട്ട് പറഞ്ഞത്. അതിന് ഞാൻ ഹെഡിങ് കൊടുത്തത് ഇങ്ങനെയായിരുന്നു: ക്രിസ്ത്യൻ ജോയ് ആൻഡ് ഹെവൻലി ഹോപ്പ്. ക്രിസ്ത്യാനിയുടെ സന്തോഷവും സ്വർഗീയ പ്രത്യാശയും എന്നൊരു ഹെഡിങ് കൊടുത്തു. അതിനകത്ത് 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേത്, ബ്ലെസ്ഡ് ബി ദ ഗോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്നൊരു ആശയം നമ്മൾ അവിടെ കണ്ടു. രണ്ടാമത്, റീബർത്ത് ത്രൂ ബാപ്റ്റിസം, മാമോദീസം മൂലമുള്ള വീണ്ടും ജനനം എന്നുള്ളത് കണ്ടു. അപ്പൊ ഞാൻ ഇതിനകത്താണ് പ്രധാന ആശയം വരുന്നത്. എന്താണ് ക്രിസ്ത്യാനിയുടെ ദ ലിവിംഗ് ഹോപ്പ് എന്നുള്ള ആശയം ഇവിടെയാ പറയുന്നത്. സജീവമായ പ്രത്യാശ എന്നൊരു വാക്യം നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അതാണ് കണ്ടത്. പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ അപ്പൻ എന്നുള്ളൊരു സ്ഥാനം നമ്മൾ കൊടുക്കണമെന്നുള്ളത് യിരെമ്യാവ് 31:9, മലാഖി 1:6 സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ പിതാവെന്ന് വിളിക്കാവുന്ന ഒരു അടുത്ത ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുവാൻ യേശു ക്രിസ്തു നമ്മളെ ധൈര്യപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ മാമോദീസ മൂലമുള്ള വീണ്ടും ജനനത്തില് ലിവിംഗ് ഹോപ്പ് എന്നുള്ള 3-4 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അവിടെയാണ് രണ്ടാമത്തെ ആശയം പറയുന്ന റീബർത്ത് ത്രൂ ബാപ്റ്റിസം എന്നുള്ളതിന്റെ കീഴിൽ പ്രധാനമായിട്ടും 4 ആശയങ്ങൾ ഞാൻ പറഞ്ഞു. 1, ലിവിംഗ് ഹോപ്പ്. 2, വി ആർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദി ബ്ലെസ്സിങ്സ് വിച്ച് ആർ ഇൻകറപ്റ്റബിൾ, അൺഡിഫൈൽഡ് ആൻഡ് ദ ഡസ് നോട്ട് ഫേഡ് അവേ. അനശ്വരവും മാലിന്യമില്ലാത്തതും അക്ഷയവുമായ അനുഗ്രഹങ്ങൾക്ക് അവകാശികൾ എന്നുള്ളത് പറഞ്ഞു. 3 പറഞ്ഞത്, യു ആർ കെപ്റ്റ് ബൈ ദ പവർ ഓഫ് ഗോഡ്, ദൈവശക്തിയാൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നവരാണെന്ന് പറഞ്ഞു. 4 അവിടെ പറഞ്ഞത്, യു ഗ്രേറ്റ്ലി റിജോയ്സ് ഇൻ ദ ഗ്രീവ്നെസ് എന്നുള്ളത് ഒരു എക്സോട്ടേഷൻ ആയിട്ട് തരുന്നു. ദുഃഖിതരെങ്കിലും ആനന്ദം കൊള്ളുന്നവരാണ് നിങ്ങൾ എന്നുള്ളത് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന പത്രോസിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോ മാമോദീസ മൂലം വീണ്ടും തന്നെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സജീവമായ പ്രത്യാശയുണ്ട്. നമുക്ക് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരു അവകാശം നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ള വലിയ ഒരു ആശ്വാസം നമുക്കുണ്ട്. പ്രത്യാശാ നിർഭരമായ ഒരു ആശ്വാസം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയെല്ലാം ധാരാളം വേദവാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട്, ഇപ്പൊ നിങ്ങൾ ദുഃഖിതരാണെങ്കിലും നിങ്ങൾക്ക് ആനന്ദം കൊള്ളുന്നവരാണ് നിങ്ങൾ എന്നുള്ളത് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നതായ കാര്യം, 2 കാരണങ്ങൾ സന്തോഷത്തിന് നമുക്കുണ്ട്. 1, പരീക്ഷകൾ എന്ന് പറയുന്ന അല്പനേരത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. 2, പരീക്ഷകൾ വിശ്വാസത്തിന്റെ ശോധനയാണ് എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓഡിയോ അതെടുത്തിട്ട് ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് നമ്മൾ എട്ടാമത്തെ വാക്യത്തിലേക്ക് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അവനെ, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന കൊണ്ടാണ് കഷ്ടതയിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നത്. കാണാതെ സ്നേഹിക്കുക, കാണാതെ വിശ്വസിക്കുക, അതൊക്കെയാണ് ഈ സത്യങ്ങളുടെ അടിസ്ഥാന പ്രമാണം എന്ന് പത്രോസ് പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഉള്ളവർക്ക് ലഭിക്കുന്ന സന്തോഷത്തെ പറ്റി പറയുന്നത് യു റിജോയ്സ് വിത്ത് ജോയ് ഇൻഎക്സ്പ്രസിബിൾ ആൻഡ് ഫുൾ ഓഫ് ഗ്ലോറി എന്നാ പറയുന്നത്. നവാച്യു അത്യുത്കൃഷ്ടവുമായ ആനന്ദം, അല്ലെങ്കിൽ പഴയ തർജ്ജിമ ഞാൻ പറഞ്ഞായിരുന്നു, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷം എന്നിങ്ങനെയാ പറയുന്നത്. അപ്പം അത്ര ശ്രേഷ്ഠമായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ രക്ഷയെ പ്രവാചകന്മാർ അന്വേഷിച്ച ദി സാൽവേഷൻ ദ പ്രൊഫറ്റ് ഹൗ ഇൻക്വയർഡ് എന്നുള്ളത് ഞാനൊരു ആശയം അവിടെ പറഞ്ഞിരുന്നു. ക്രിസ്ത്യൻ ജൂയൻ ഹെവൻലി ഹോപ്പിന്റെ കീഴിൽ വരുന്നതായ കാര്യമാണ് ഇത്. പ്രവാചകന്മാർ അന്വേഷിച്ചതായ ഒരു രക്ഷയാണ്. ഏഞ്ചൽസ് വേർ ഡിസയേർഡ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. 12 വാക്യം വരുമ്പോഴത്തേന് നമ്മൾ കാണുന്നുണ്ട്, 10 വാക്യത്തിലാണ് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. 12 വാക്യത്തിൽ പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി, തങ്ങൾക്കായിട്ടല്ല, തങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു, ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് 12 വാക്യത്തിൽ കാണുന്നുണ്ട്. ഏഞ്ചൽസ് വേർ ഡിസേർഡ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. അപ്പൊ പ്രവാചകന്മാർ അന്വേഷിച്ചു ഈ വലിയ സന്തോഷം, മാലാഖമാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിച്ചു ഈ വലിയ സന്തോഷം. ഏതാ ഈ സന്തോഷം? വലിയ ജീവനുള്ള സജീവ പ്രത്യാശ നമുക്ക് കിട്ടുന്ന, കഷ്ടതകളിൽ നമ്മളെ വിടുവിക്കുന്ന ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് യേശുക്രിസ്തുവിലൂടെയാണ് പൂർണ്ണമാകുന്നത്. യേശുക്രിസ്തുവാണ് വരാനുള്ള മെസ്സിഹ. അവന്റെ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെട്ടു, അങ്ങനെ വിശുദ്ധിയിലേക്ക് നിങ്ങൾ വരികയാണ് എന്നിങ്ങനെയുള്ള ആശയങ്ങളാണ് നമുക്ക് ക്രിസ്ത്യൻ ജോയ് ആൻഡ് ഹെവൻലി ഹോപ്പ് നൽകുന്നത് എന്നുള്ളത് നമ്മളവിടെ കാണുകയുണ്ടായി. പിന്നീട് 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എക്സോർട്ടേഷൻ ടു എ ഹോളി ലൈഫ്, വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് ഗ്രിഡ് അപ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സുകളുടെ അരമുറുക്കണം, ബൈൻഡ് വിത്ത് ബെൽറ്റ് എന്നുള്ളൊരു കാര്യം നമ്മൾ, ബെൽറ്റ് ഫാസ്റ്റൺ എന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. മനസ്സുകളുടെ അര മുറുക്കണം എന്നുള്ളത്, അതിന് നിങ്ങൾക്ക് ഹോളിനെസ്, ഒബീഡിയൻസ്, ഫിയർ ഓഫ് ഗോഡ്, ലവ് ഈച്ച് അതർ എന്നിങ്ങനെയുള്ള ചില പ്രധാന ആശയങ്ങളാണ് ഈ 13 മുതൽ 25 വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അതിനകത്ത് ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ, 4 പ്രധാന ആശയങ്ങളാണ് 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞത്. ഒന്ന്, ബി ഹോളി ഇൻ ഓൾ യുവർ കോണ്ടാക്ട്, എല്ലാ പെരുമാറ്റങ്ങളിലും നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. 2, ലിവ് ഇൻ റവറൻറ് ഫിയർ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് യുവർ എക്സൈൽ, നിങ്ങളുടെ പ്രവാസകാലം ഭക്തിയോടുകൂടി, ക്രിസ്തീയ ജീവിതം, പ്രവാസകാലം എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം, അല്ലെങ്കിൽ അവിടെ ഡയസ്പോറയിലുള്ള ക്രിസ്ത്യാനികളോട് പറയുമ്പോൾ നിങ്ങളുടെ അവിടുത്തെ പ്രവാസം, നിങ്ങൾ ഏഷ്യ മൈനറിലും ബിഥുന്യയിലും പമ്പ ഒക്കെ താമസിക്കുന്നവരോട് പറയുകയാണ് നിങ്ങളുടെ അവിടുത്തെ പ്രവാസകാലം, നമ്മളോടാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഇത് നമ്മൾ ഭക്തിയോടുകൂടി കഴിക്കണം, ബിക്കോസ് യു ആർ റെഡീംഡ് ഫോർ എ ഗ്രേറ്റ് പ്രിവിലേജ്, നിങ്ങൾ ഒരു വലിയ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നിങ്ങൾ വിളിച്ച് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർപ്പിക്കുന്നതായ 2 ഒരു ആശയം ഞാൻ അവിടെ പറഞ്ഞിരുന്നു. 3 പറയുന്നത് ലവ് വൺ അനദർ ഡീപ്ലി വിത്ത് എ പ്യുർ ഹാർട്ട്, ഹൃദയംഗമായി കപടമില്ലാതെ സ്നേഹിക്കുക എന്നൊരാശയം പറയുന്നുണ്ട്. 4 പറയുന്നത് ബോൺ അഗെയിൻ ഓഫ് ഇൻകറപ്റ്റിബിൾ സീഡ്, ദൈവവചനത്താലുള്ള വീണ്ടും ജനനം എന്നുള്ളത് നമ്മളവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 4 13 മുതൽ 25 വരെ വാക്യങ്ങൾ പറയുന്നത്. അതിനകത്ത് 2 ആശയം ഞാൻ ഇച്ചിരി വിശദീകരിച്ച് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ പ്രവാസകാലം, ലിവ് ഇൻ റവറന്റ് ഫിയോൾ ഡ്യൂറിങ് ദ ടൈം ഓഫ് യുവർ എക്സൈൽ എന്നുള്ളത്, പ്രവാസകാലം ഭക്തിയോടുകൂടി കഴിക്കണമെന്നുള്ളതിനകത്ത് നാലഞ്ച് ആശയങ്ങൾ കൂടി ഞാൻ പറഞ്ഞിരുന്നു. പ്രീ ഡെസ്റ്റിനേഷൻ, പിന്നീട് രണ്ടാമത് പറഞ്ഞത് റെഡീംഡ് വിത്ത് ഇൻകറപ്റ്റബിൾ തിങ്സ്, റെഡീംഡ് ഫ്രം ദ ഫ്യൂട്ടൈൽ വേസ് ഇൻഹെറിറ്റഡ് ഫ്രം യുവർ ആൻസെസ്റ്റേഴ്സ്. നിങ്ങള് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമുള്ള നടപ്പിൽ നിന്നാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. റെഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് അൺബ്ലെമിഷ്ഡ് ലാംബ് എന്നുള്ളത് പറഞ്ഞു. അഞ്ചാമതായിട്ട് പറഞ്ഞത് റേസ് ദ ഹിം ഓഫ് ദി ഡെഡ് ആൻഡ് ഗേവ് ഹിം ഗ്ലോറി, അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചു, അവന് മഹത്വം നൽകിയിരിക്കുന്നു. ആ വീണ്ടെടുപ്പ് എങ്ങനെയാണ് പൂർണ്ണമാക്കിയത് എന്നുള്ളതാണ് നാലഞ്ച് ആശയങ്ങളിലൂടെ ഞാൻ പറഞ്ഞത്. അതിനൊരു പ്രീ ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു, ഒരു മുൻ തീരുമാനം ഉണ്ടായിരുന്നു, മുന്നേ തന്നെ വീണ്ടെടുപ്പ് എന്ന കാര്യം ദൈവ നിശ്ചയമായിരുന്നു എന്നുള്ളത് കണ്ടു. ഡിസൈൻഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ദി വേൾഡ് എന്നുള്ളൊരു ആശയം ഞാൻ അവിടെ പറഞ്ഞു. പിന്നീട് റെഡീംഡ് വിത്ത് ഇൻകറപ്റ്റബിൾ തിങ്സ് എന്നുള്ളത് പറഞ്ഞു. മൂന്നാമതായിട്ട് പറഞ്ഞ റെഡീംഡ് ഫ്രം ദ ഫ്യൂട്ടൈൽ വേസ് ഇൻഹെറിറ്റഡ് ഫ്രം യുവർ ആൻസെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. റെഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് അൺബ്ലെമിഷ്ഡ് ലാംബ് എന്നുള്ളത് പറഞ്ഞു. റൈസ്ഡ് ഹിം ഫ്രം ദ ഡെഡ് ആൻഡ് ഗേവ് ഹിം ഗ്ലോറി എന്നുള്ള അഞ്ചാശയങ്ങൾ വീണ്ടെടുപ്പിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു. അതിനെപ്പറ്റിയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, അതാണ്. പിന്നെ കെടാത്ത ബീജത്താലാണ് നിങ്ങളെ ബോൺ അഗെയിൻ ഓഫ് ഇൻകറപ്റ്റബിൾ സീഡ് എന്നുള്ള അവസാന ഭാഗമൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് രണ്ടാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, വീണ്ടും ജനിച്ചവരുടെ കടമ എന്താണ് എന്നുള്ളതാണ് രണ്ടാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ പറയുന്നത്. അതിനകത്ത് വീണ്ടും ജനിച്ചവരുടെ 3 കടമകൾ അല്ലെങ്കിൽ 3 പ്രധാന ആശയങ്ങൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. നമ്മളുടെ കടമ എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെയും നന്മയുടെയും മാധുര്യം ആസ്വദിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ബന്ധപ്പെട്ട ഒരു വലിയ മന്ദിരമായിട്ട് തീരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന 3 കാര്യങ്ങൾ പറയുന്നു. 1, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക, പുട്ട് ഓഫ് ദ ഓൾഡ് മാൻ ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ മാൻ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക, പുതിയ മനുഷ്യനെ സ്വീകരിക്കുക, അതാണ് 1 കാര്യം. 2, വചനം എന്ന പാലിലൂടെയുള്ള വളർച്ചയാണ് 2 ആശയം പറയുന്നത്. വചനം എന്ന പാലിലൂടെയുള്ള വളർച്ച, ഗ്രോയിങ് ത്രൂ ദ പ്യുവർ മിൽക്ക് ഓഫ് ദി വേർഡ്. വചനം എന്ന ആ പാലിലൂടെയുള്ള വളർച്ചയാണ് 2 ആശയം ഞാൻ പറഞ്ഞത്. 3 പറയുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഒരു ആസ്വാദനം ഉണ്ട്, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യു ഹാവ് ടേസ്റ്റഡ് ദാറ്റ് ദ ലോർഡ് ഈസ് ഗ്രേഷ്യസ് എന്നൊരാശയം ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള 3 ആശയങ്ങളാണ് അവിടെ പറഞ്ഞത്. 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്ക് നമുക്കൊരു ഹെഡിങ് കൊടുക്കാവുന്നത് സ്പിരിച്വൽ ഹൗസ് എന്നുള്ളതാണ്. ഒരു ആത്മീയ ഭവനത്തെ പറ്റിയുള്ളൊരു ആശയമാണ് 2 അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ. അതിനകത്ത് പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു സ്പിരിച്വൽ ഹൗസ്, ആത്മീയ ഭവനമായിട്ട് വളരുന്നു എന്നൊരു ആശയം 4 മുതൽ 10 വരെ വാക്യങ്ങളിൽ പറയുന്നു. അതിനകത്ത് 5 കാര്യങ്ങൾ പറഞ്ഞത്. 1, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലിവിംഗ് സ്റ്റോൺ, യേശു ക്രിസ്തുവാണ് ജീവനുള്ള കല്ല് എന്ന് പറയുന്നത്. 2, ക്രിസ്ത്യാനികളും ജീവിക്കുന്ന കല്ലുകളാണ്, യു ടു ആർ ദ ലിവിംഗ് സ്റ്റോൺസ് എന്നുള്ളത് പറഞ്ഞു. 3, റോയൽ പ്രീസ്റ്റ്ഹുഡ്, നിങ്ങൾ വിശുദ്ധ പുരോഹിത വർഗമാണെന്ന് പറഞ്ഞു. 4, ഓഫർ ഓഫ് സ്പിരിച്വൽ സാക്രിഫൈസസ് അക്സെപ്റ്റബിൾ ടു ഗോഡ്, ദൈവത്തിന്റെ പ്രസാദകരമായ ആത്മീയ യാഗമാണ്, നിങ്ങൾ പുരോഹിത വർഗമാണെങ്കിൽ നിങ്ങൾ എന്താ ബലിയർപ്പിക്കണമല്ലോ, പുരോഹിതന്മാർ എന്താ ബലിയർപ്പിക്കുന്നത്, ഓഫർ ഓഫ് സ്പിരിച്വൽ സാക്രിഫൈസസ് അക്സെപ്റ്റബിൾ ടു ഗോഡ് എന്നുള്ള കാര്യം പറഞ്ഞു. 5 ഞാൻ അവിടെ പറഞ്ഞത് ചീഫ് കോർണർ സ്റ്റോൺ വിച്ച് ലീഡ് ഇൻ സിയോൺ, സിയോനിലിട്ടിരിക്കുന്ന വിലയേറിയ മൂലക്കല്ല് അത് യേശുക്രിസ്തുവിനെ പറ്റി തന്നെയാണ്. പക്ഷെ വീണ്ടും അതിലൂടെയുള്ള നമ്മുടെ വളർച്ച, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ എന്താണ് കോമൺ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളതും സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളതും ഒക്കെ വളരെ വിശദമായിട്ട് ഞാൻ ക്ലാസുകൾ എടുത്തു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. പിന്നീട് പതിനൊന്ന് മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പ്രധാന ആശയം അബ്സ്റ്റെയിൻ ഫ്രം ഫ്ലഷ്ലി ലസ്റ്റ്സ് എന്നുള്ള കാര്യം, ആത്മാവിനോട് പോരാടുന്ന അധമ വികാരങ്ങൾ വിട്ടകലുക എന്നൊരു കാര്യമാണ് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. പിന്നീട് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഹെഡിങ് കൊടുത്തത് നിങ്ങൾ ദൈവത്തിന്റെ അടിമകൾ എന്നുള്ളതാ. യു ആർ ദ ബോൺ സെർവൻസ് ഓഫ് ഗോഡ്, നിങ്ങൾ ദൈവത്തിന്റെ അടിമകൾ എന്നുള്ളൊരു ആശയമാണ് അവിടെ നമ്മൾ കാണുന്നത്. അതിനകത്ത് റോമാലേഖനം 6:22 1 കൊരിന്ത്യർ 7:22 ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ക്രിസ്ത്യാനികള് ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കണം, സൽപ്രവൃത്തികൾ വ്യാപൃതരാകണം, ദൈവമക്കൾ എന്നുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കണം. സബ്മിറ്റ് ടു എവരി ഓർഡിനൻസ് ഓഫ് മാൻ, ഡു ഗുഡ്, ഫിയർ ഗോഡ്, ഹോണർ ഓൾ പീപ്പിൾ, ഇങ്ങനെയുള്ള ആശയങ്ങളാണ് 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പീഡാനുഭവം മാതൃകയാക്കുക എന്നാണ്. ഇമിറ്റേറ്റ് ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ മാതൃകയാക്കുക എന്നുള്ളത് 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതിനകത്ത് 3 പ്രധാന ആശയങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, സെർവൻസ് സബ്മിസീവ് ടു മാസ്റ്റേഴ്സ്, ദാസന്മാരെ കഠിന ഹൃദയന്മാർക്ക് കൂടിയും നിങ്ങൾ കീഴടങ്ങിയിരിക്കുക. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഒരു രീതിയാണ്. നമ്മൾ ദാസന്മാരായിട്ടിരിക്കും, നമുക്ക് മുകളിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്മിസീവ് ടു മാസ്റ്റേഴ്സ് എന്നുള്ളൊരു ആശയം. അത് വളരെ സെക്കുലർ ആയിട്ടുള്ള ലൈഫിലും സ്പിരിച്വൽ ആയിട്ടുള്ള മീനിങ്ങും ഒക്കെ ഞാൻ അതിനെ പറഞ്ഞിട്ടുണ്ട്. 2 പറയുന്നത് ക്രിസ്തു കഷ്ടം സഹിച്ച് നിങ്ങൾക്ക് ഒരു മാതൃക കാട്ടിയിരിക്കുന്നു എന്നാണ് 24 വാക്യത്തിൽ പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ മോഡൽ, യേശു ക്രിസ്തു മോഡൽ ഓഫ് സഫറിങ് എന്ന് പറയാം. യേശു ക്രിസ്തു നമുക്ക് ഒരു മോഡലായിട്ട് നിൽക്കുന്നുണ്ട്. യേശു ക്രിസ്തു കഷ്ടം സഹിച്ച് നമുക്ക് മാതൃക കാട്ടിയിരിക്കുന്നത് കൊണ്ട് നമ്മളും അത് തന്നെ ചെയ്യണമെന്നുള്ളതൊക്കെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 യു വെയർ ഹീൽഡ് ബൈ ഹിസ് സ്ട്രിപ്സ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ആശയമാണ് അവിടെ കാണുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവം മാതൃകയാക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കീഴടങ്ങിയിരിക്കണം. യേശു ക്രിസ്തു റോൾ മോഡലായിട്ട് നമുക്ക് മുമ്പിൽ നിൽക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്താൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു പ്രത്യാശയും കൂടി പത്രോസ് ലേഖ അവിടെയുള്ള ആൾക്കാർക്ക് നൽകി. യേശു ക്രിസ്തു തന്റെ ഹി ബോർ അവർ സിൻ ഇൻ ഹിസ് ബോഡി ഓൺ ദി ക്രോസ് എന്നുള്ള 2 ഞാൻ പറഞ്ഞു. അവന്റെ ശരീരത്തിന്മേൽ അവന് നിന്ന ചുമന്നു, നമ്മുടെ ക്രൂശിന്മേൽ കയറി അഥവാ മരത്തിന്മേൽ കയറി. അങ്ങനെ ആദാം പാപം ചെയ്തപ്പോഴും മരത്തിന്റെ മറവിലിരുന്നു. എന്നാൽ ആദാമിനെ മരത്തിന്റെ മുൻപിലേക്ക്, നഗ്നനായി മരത്തിന്റെ പുറകിലിരുന്ന മനുഷ്യനെ നഗ്നനായി മരത്തിന്റെ മുൻപിൽ ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് രക്ഷയിലേക്ക് നയിച്ചു എന്നൊക്കെയുള്ള ആശയം വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് 2 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലെ 3 ആശയങ്ങൾ. 3 നമ്മൾ കടക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തെ പറ്റിയാണ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ പറയുന്നത് വൈഫ് സബ്മിസീവ് ടു ഹസ്ബൻഡ്, നിങ്ങൾ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. ഹസ്ബൻഡ്സ് ഹോണർ യുവർ വൈഫ്, നിങ്ങളുടെ ഭാര്യമാരെ അവരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം എന്നുള്ള ആശയങ്ങൾ ആണ് 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. എന്തിനാ നിങ്ങൾ ഭാര്യമാരെ, അത് ഞാൻ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാ, നിങ്ങൾക്ക് സൗമ്യവും പ്രശാന്തവുമായ ഒരു മനസ്സുണ്ടാകണം, ഭാര്യമാർക്ക് ബഹുമാനം കൊടുക്കണം. എന്തിനാണ് ഭാര്യമാർക്ക് ബഹുമാനം കൊടുക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കാൻ. സ്ത്രീജനം ബലഹീനപാത്രമാണ്, അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു അവിടെ. ധാരാളം ഉപമകളും ഉപമാനങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, 3 അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ബ്ലസ് അതേഴ്സ് എന്നുള്ള കാണുന്നു. പരസ്പരം ബഹുമാനവും കരുതലും കൊടുത്ത് അനുഗ്രഹിക്കുന്നവരായിട്ട് തീരുക എന്നൊരു കാര്യമാണ് പറയുന്നത്. അതിനകത്ത് ഞാനൊരു പഞ്ചശീലങ്ങളെ പറ്റി പറഞ്ഞിരുന്നു, chapter 3:8-12. അവിടെ ക്രിസ്ത്യാനികളുടെ പഞ്ചശീലങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. 5 precepts പറ്റി പറഞ്ഞു. ബി ഓഫ് വൺ മൈൻഡ്, ബി കമ്പാഷനേറ്റ്, ബ്രദർലി ലവ്, ബി ടെൻഡർ ഹാർട്ടഡ്, ബി കോർട്ടിയസ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഐകമത്യം, സഹതാപം, സഹോദരപ്രീതി, മനസ്സലിവ്, വിനയബുദ്ധി, ഈ അഞ്ച് ഗുണങ്ങൾ നമുക്കുണ്ടാകണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അത് ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചു നോക്കിയിരിക്കും, അത് എഴുതുകയൊക്കെ ചെയ്യണം. പഞ്ചശീലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എട്ടാം അധ്യായ മൂന്നാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായിരിക്കാൽ അനുഗ്രഹിപ്പീൻ, ബി ബ്ലസ് അതേഴ്സ് എന്നുള്ളൊരു ആശയം കൂടി നമ്മൾ അവിടെ കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നു. പിന്നീട് ഈ 13 മുതലുള്ള വാക്യങ്ങളിലാണ് ഇതിന്റെ ഒരു പ്രധാന ചിന്താഗതികളൊക്കെ പറയുന്നത്. അതായത് സഫറിങ് എന്നുള്ളൊരു കാര്യം, നിങ്ങൾ കഷ്ടത, ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ ഡയസ്പൊറയിലുള്ള ജനങ്ങള് പലയിടങ്ങളിൽ ചിതറിപ്പാർക്കുന്നവര്, നീറോയുടെ ഒക്കെ പീഡനം അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഉണ്ടായാലും നിങ്ങൾ തകർന്നു പോകരുത് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തുക, അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശയങ്ങളാണ് ഈ 13 മുതൽ 5 അധ്യായം 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, അതിന്റെ ഒരു പ്രധാന ഭാഗമാണ് 13 മുതൽ 5 അധ്യായത്തിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ 13 അധ്യായത്തിന്റെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളെ ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. സഫറിങ്സ് ഓഫ് റൈറ്റിയസ്നെസ്, നീതിമാന്മാരുടെ കഷ്ടത എന്നുള്ളത്. അതായത് നമ്മൾ പറയും ഞങ്ങള് നീതിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അനർഹമായ ചില കഷ്ടതകളൊക്കെ, കുറ്റം ചെയ്യാതെ കഷ്ടം സഹിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താലും, നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് കഷ്ടം സഹിച്ചാലും അതിനപ്പുറമായിട്ടുള്ള ഒരു വലിയ പ്രത്യാശ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തെങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിപ്പിൻ എന്നാണല്ലോ 13 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോ അവിടെ പറഞ്ഞ 2-3 ആശയങ്ങൾ ഇതൊക്കെയായിരുന്നു. ഈഗർ ടു ഡു വാട്ട് ഈസ് ഗുഡ്, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ ഉത്സുകരാകുക, സെലക്ട് എന്നൊക്കെയുള്ള ഒരു വാക്ക് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. എരിവ് ഉള്ളവരായിട്ട് തീരുക, നന്മ ചെയ്യുന്നതിലാണ് നിങ്ങൾക്ക് ആ എരിവുണ്ടാകേണ്ടത്. റെഡി ടു മേക്ക് യുവർ ഡിഫൻസ് എബൌട്ട് ദ ഹോപ്പ് ഇൻ യു, നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് പ്രതിവാദം പറയാൻ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക എന്നുള്ള കാര്യം കണ്ടു. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ക്രിസ്തുവും എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മാത്രം മരിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള 2-3 ആശയങ്ങളാണ് 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. പിന്നീട് രണ്ട് കാര്യങ്ങൾ കൂടി, ആറ് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിരുന്നു. അടുത്ത 3 കാര്യങ്ങൾ ഇതാണ്. ഞാനിപ്പോ പറഞ്ഞ ആദ്യ 3 കാര്യങ്ങൾ, നന്മ ചെയ്യുന്നതിൽ ഉത്സുകരാകുക, പ്രത്യാശയെ കുറിച്ച് പ്രതിവാദം ചോദിക്കുന്നവരോട് ഉത്തരം പറയാൻ തയ്യാറായിട്ടിരിക്കുക, ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മാത്രം മരിച്ചു, 4 തടവിൽ കിടന്നിരുന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു, 5 മാമോദീസായുടെ പഴയ നിയമ പ്രതീകത്തെ പറ്റി പറയുന്നു, 6 യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു, പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു എന്നിങ്ങനെയുള്ള ആശയങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ഉത്സുകരാകുക, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ വിശദീകരിപ്പീൻ, അങ്ങനെ നന്മ ചെയ്ത് മറ്റുള്ളവരുടെ ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും എന്ന് പറയുക. അങ്ങനെ ഒരു ധൈര്യം അവർക്ക് കൊടുക്കുക. നിങ്ങൾ എന്തെല്ലാം തെറ്റ് ചെയ്യാതെയാണ് നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കണം. നിങ്ങളോട് പ്രതിവാദം ചെയ്യുന്നവരോട് അതിന് മറുപടി പറയാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് താഴ്മയുടെ അങ്ങേയറ്റത്തെ പാഠം പറയുന്ന ഒരു ലേഖനമാണ് പത്രോസിന്റെ ലേഖനം. നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച്, റെഡി ടു മേക്ക് യുവർ ഡിഫൻസ് അബൌട്ട് ദ ഹോപ്പ് ഇൻ യു, നിങ്ങളുടെ പ്രത്യാശയെ കുറിച്ച് ചോദിക്കുന്നവരോട് പ്രതിവാദം പറയാനായിട്ട് തയ്യാറായത്. എങ്ങനെ പ്രതിവാദം പറയണമെന്ന് പറഞ്ഞാൽ സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് എപ്പോഴും പ്രതിവാദം പറയാനായിട്ട് ഒരുങ്ങിയിരിപ്പിൻ എന്നാ പറയുന്നത്. അപ്പോ എന്താണ് നമ്മുടെ പ്രത്യാശ? യേശു ക്രിസ്തുവിന്റെ മരണം, പുനരുത്ഥാനം, അതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ കല്ലറയ്ക്കപ്പുറമായിട്ട് ഒരു ഉയർപ്പുണ്ടെന്നുള്ള വലിയ പ്രത്യാശ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കുകയും അതേസമയം നിങ്ങളത് പ്രസംഗിക്കുകയും ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ് പത്രോസ് ലീഹ ഇങ്ങനെ ദൂരെയുള്ളവരെ. യേശു ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മാത്രം മരിച്ചു എന്നൊരാശയം, അതിന്റെ മൂന്നാല് വശങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ തടവിൽ കിടന്ന ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പൊ ഒരു കംപ്ലീറ്റ് റിഡംഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് യേശു ക്രിസ്തു അന്നുവരെ ജീവനോടിരിക്കുന്നവരോട് മാത്രമുള്ള സുവിശേഷമല്ല, പാതാളത്തിൽ പോയി അതുവരെ ഉണ്ടായിരുന്ന ആത്മാക്കളെ വീണ്ടെടുക്കുകയും ചെയ്തു. എന്നോട് ഈ കഴിഞ്ഞ ദിവസവും ക്രിസ്ത്യൻ ചിന്താഗതിയിൽ വളരെ ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പഴയ അബ്രഹാം മുതലുള്ളെങ്കിൽ എല്ലാ പിതാക്കന്മാരുടെയും നോഹ മുതലുള്ള പിതാക്കന്മാരുടെയൊക്കെ ആത്മാക്കളുടെ കാര്യമൊക്കെ എന്നെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ അത് പറഞ്ഞു കൊടുത്തു. ഇതാണ് യേശു ക്രിസ്തു ചെയ്ത വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അറിയിപ്പിന്റെ ശനിയാഴ്ച പാതാളത്തിലുള്ളവരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറയുമ്പോൾ ഹിസ് റിഡംഷൻ ഈസ് കംപ്ലീറ്റ്, അത് പൂർണ്ണതയുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പൂർണ്ണതയുള്ളതാണെന്നുള്ളത് നമ്മൾ കണ്ടു, അതൊക്കെ വിശദമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് മാമോദീസായുടെ പഴയ നിയമ പ്രതീകത്തെ പറ്റി, നോഹയും കുടുംബവും പ്രളയത്തിൽ പെട്ടകത്തിൽ കൂടി രക്ഷപ്പെട്ട സൂചിത സംഭവമാണ് 19 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അത് മാമോദീസയെ പറ്റിയുള്ള ഒരു ആശയമായിട്ട് പുതിയ നിയമത്തിലെയും ശ്രേഷ്ഠമായ ചില വാക്യങ്ങളാണ് പത്രോസിന്റെ ലേഖനത്തിലുള്ളത്. പിന്നെ പറയുന്ന കാര്യം സഭയാകുന്ന പെട്ടകം നാശത്തിന്റെ അല്ല, അത് രക്ഷയുടെ മുന്നറിയിപ്പാണ്. സർവ്വ ജീവജാലങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം നിലനിൽക്കുന്നു. അപ്പം ആരെല്ലാം രക്ഷപ്പെടണമെന്നും നശിക്കണമെന്നും ഒന്നും നമുക്ക് തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ മനുഷ്യനെ ന്യായം വിധിക്കുകയല്ല, അവരെ രക്ഷിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു പേടകമായി സഭ നിലനിൽക്കണമെന്നൊരാശയമൊക്കെ അന്ന് ഷെയർ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മാമോദീസായിൽ ഒരു വ്യക്തി യേശു ക്രിസ്തുവിന്റെ രക്ഷയിലും ഉയർത്തെഴുന്നേൽപ്പിലും പങ്കാളിയാവുകയും യേശു ക്രിസ്തു പുതിയ മനുഷ്യനായിട്ട് തീരുകയും ചെയ്യുകയാണ്. അപ്പൊ മാമോദീസയിലൂടെ നിങ്ങൾ ഈ പെട്ടകത്തിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ളവരെയും ഈ പെട്ടകത്തിലേക്ക്, യേശു ക്രിസ്തു ആകുന്ന പെട്ടകത്തിലേക്ക് കടത്തി രക്ഷപ്പെടുത്തണം എന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആശയം കൂടി നമ്മൾ കാണുക. പക്ഷേ അതിന് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. സിമ്പിളും നമുക്ക് തോന്നാമെങ്കിലും വളരെയേറെ പ്രാധാന്യമുള്ളതോടും കൂടിയ ഒരു കാര്യമാണ്. ഞാനന്ന് കൊലോസ്യ 2:12 വായിപ്പിച്ചാണ്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ സംസ്കരിക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നോ ഉയർത്തെഴുന്നേൽപ്പിച്ചു നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഈ നോഹയുടെ പെട്ടകത്തിന്റെ കഥയൊക്കെ പറയുമ്പോൾ സഭയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വലിയ പാപസമുദ്രത്തിൽ നിന്ന് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട് നിത്യരക്ഷയിലേക്ക് യാത്രയാകുകയാണ് എന്നുള്ള ആശയമൊക്കെ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. അവൻ സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടും ഇരിക്കുന്നു എന്നൊരാശയം കൊണ്ടാണ് 3 അവസാനിപ്പിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഉയർച്ചയും അധികാരവും ഒക്കെ കാണിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, പിതാവിന്റെ വലതുഭാഗത്തുള്ള ഇരിപ്പ്, വാഴ്ചകളുടെ അധികാരങ്ങളുടെയും മേലുള്ള അവന്റെ കർത്തൃത്വം, ഇതെല്ലാം ആദിമസഭയുടെ വിശ്വാസത്തിന്റെ കാതലായ ഭാഗമായിരുന്നു. നമ്മുടെയും വിശ്വാസത്തിന്റെ കാതലായ ഭാഗമായി. ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ആ വിശ്വാസ പ്രമാണമൊക്കെ ഒരു പ്രാവശ്യം കൂടെ ഒക്കെ ഒന്ന് ചൊല്ലി നോക്കണം കേട്ടോ. നിങ്ങൾ അല്പം ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്യണം ഇതിനു വേണ്ടി. ഈ വേദഭാഗമൊക്കെ നല്ലതായിട്ട് വായിച്ചൊക്കെ മുന്നോട്ട് പോകണം. ഗുളികപ്പരുവത്തിലെല്ലാം കിട്ടാൻ നോക്കിയിരുന്നു, അങ്ങനെ കിട്ടത്തില്ല. നമുക്ക് ഇച്ചിരൊന്ന് വർക്ക് ചെയ്യാതെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പരമാവധി ലളിതമായിട്ട് എടുത്തു തരാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രയോജകീഭവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 3 കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ, നമ്മുടെ സമയമായതുകൊണ്ട്. വേറെ എന്തെങ്കിലും ഇങ്ങനെയാണോ ഇതൊന്ന് ബ്രീഫ് ചെയ്യാനും കൂടെ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്തായാലും ഒന്ന് വായിക്കണം, അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് നല്ലപോലെ വായിക്കുകയും ആ ഓഡിയോ ഒക്കെ ഒന്ന് കേൾക്കുകയും ചെയ്യും. 4-5 ക്ലാസ്സുകളുടെ ഓഡിയോ ഒക്കെ അല്ലേ, അതൊക്കെ ഒന്ന് ഇച്ചിരി സമയം കണ്ടെത്തി ഒന്ന് കേൾക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതൊക്കെ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം ഞാൻ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈച്ച് ആൻഡ് എവറിത്തിങ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പോയി എല്ലാം ഒക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ദയവിധ നിങ്ങൾ പരീക്ഷയോർത്ത് പേടിക്കുകയൊന്നും വേണ്ട. പക്ഷേ പത്രോസിന്റെ ലേഖനം പഠിക്കാനായിട്ട് നിങ്ങൾ ശകലം കൊടുക്കുക, ഒന്ന് വർക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിന്നറോ ഉണ്ടാക്കുമ്പോൾ അത് ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും അമ്മമാരൊക്കെ ചെയ്തെങ്കിലല്ല സംഗതി റെഡിയായിട്ട് ഇതെല്ലാം ടേബിളേ വരുവുള്ളല്ലോ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇച്ചിരി ഒന്ന് അമ്മമാരാണല്ലോ എല്ലാവരും, എല്ലാവരും സഹോദരിമാരും അമ്മമാരും. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരിച്ചിരുന്ന് ഇതിന്റെ പുറകിൽ ഇച്ചിരൊരു പ്രയത്നം കൂടെ നടത്തി മുന്നോട്ട് വരണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ബാക്കി രണ്ട് അധ്യായങ്ങളുടെ കാര്യവും അടുത്ത ആഴ്ച ഞാൻ എടുത്തോളാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. പൊതുവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശാന്തമേണ്ടി പറയാം.
ആദ്യമേ നല്ല ഒന്നാമതമായിട്ടാണ് പഠിപ്പിച്ച, അതിനകത്ത് സംശയം വേണ്ട. വളരെ നല്ല ഭംഗിയായിട്ടായിരുന്നു, ഒരുപാട് പാടുപെടുന്നുണ്ട്. അപ്പം രണ്ടാമത് പഠിപ്പിക്കുന്നതും ഒരു വലിയൊരു ഹെൽപ്പായത്, കാരണം റിവിഷൻ എല്ലാം ഒന്നിച്ച് വന്നപ്പം അതിന്റെ ഒരു ചെയിൻ പോലെ എല്ലാവർക്കും അത് കിട്ടി, അത് എഴുതിയെടുക്കാനും എളുപ്പമായിരുന്നു. വളരെ സഹായം ചെയ്യുന്നുണ്ട്. അച്ഛന്റെ പേഷ്യൻസിന് വളരെയധികം നന്ദി. അച്ഛൻ എന്ത് പേഷ്യന്റ് ആയിട്ട് എന്ത് കരുണയോടെ എന്ത് സന്തോഷത്തോടു കൂടി ഞങ്ങളെ പഠിപ്പിക്കുന്നു. അതിന്റെയും കൃപയാട്ടെ.
വേറെ എന്തെങ്കിലും പൊതുവായിട്ട് അനൗൺസ് ചെയ്യാനുണ്ടോ?
അടുത്ത ആഴ്ച നമുക്ക് വ്യാഴവും വെള്ളിയും രണ്ടു ദിവസവും ക്ലാസ്സസ് ഉണ്ട്. അതേ ഉള്ളൂ.
ഓക്കെ, എന്നാ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ ഈ വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും. പ്രത്യേകിച്ച് കർത്താവേ, ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ഫാമിലി കോൺഫറൻസിനോടും ഞങ്ങളുടെ ഭാവി നടപടികളോടും ഞങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും കർത്താവെ, വേദനയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഇരിക്കുന്ന അനേകരോടും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.
ആമേൻ.